വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ശ്രീമാനായ തെയോഫിലോസെ ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശിഷ്യന്മാരുമായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിനെ അത് ക്രമമായി എഴുതുന്നത് നന്നെ. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂറിൽ സെഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ തിരുമാലൊരുത്തി ആയിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സ് എന്നിവരുമായിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു. ധൂപം കാട്ടുന്നതായ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ധൂപൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗം നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും. അവന്റെ ജനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. മീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവനപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവൻ മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സെന്നോളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസേനയിൽ നിൽക്കുന്ന ഗബ്രിയേലാവുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിച്ചായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ജനം സെഖര്യാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാടെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷകാലം തീർന്ന ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്നെ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു വാർത്തു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസേഫ് എന്നൊരു പുരുഷൻ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു. ആ കന്യയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ദൂതൻ അവരുടെ അടുക്കൽ അകത്തി എന്ന് ഗൃഹരവിശകളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചരും, അവനെ പ്രസവിക്കും. അവനെ യേശു എന്ന പേർ വിളിക്കണം. അവൻ വലിയവനാകും, അച്ഛനവന്റെ പുത്രൻ എന്നെ വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുതന്റെ ശക്തി നിന്റെ മേൽ നിലയിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചർച്ചക്കാർത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞു. വന്നവൾക്ക് ഇന്ന് 6ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലൊരു യഹൂദിയ പട്ടണത്തിൽ ബദ്ധപ്പെട്ടിരുന്നു. സെഖര്യാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, എന്റെ ഭർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അലച്ചതിന് നിവർത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്നെ വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധൻ തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചികിത്സിച്ചു ഇരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടി തന്നെ തന്റെ ദാസനായ അച്ഛായൻ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസങ്ങളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എലിസബത്തിനെ പ്രസവിക്കാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ച് ഭർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു. 8ാം നാളിൽ അവർ പൈതലിനെ പരിശോധന ചെയ്യുവാൻ വന്നു. ഭക്തന്റെ പേർ പോലെ അവനെ സെക്കരിയാവ് എന്ന് പേർ വിളിപ്പാൻ ഭാവിച്ചു. അവന്റെ അമ്മയോ അല്ല, അവൻ യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോട്, നിന്റെ ചാർച്ചയിൽ ഈ പേരുള്ളവർ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവനെ എന്ത് പേര് വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടിച്ചു വിളിച്ചു. അവൻ ഒരു എഴുത്തുപല ചോദിച്ചു. അവന്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവന്റെ വായും നാവും തുറന്നു, അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി. യഹൂദിയ മലയിൽ മലനാട്ടിലെങ്ങും ഈ വാർത്ത ഒക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അല ഹൃദയത്തിൽ നിക്ഷേപിച്ചു, ഈ പൈതൽ എന്താകുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ അപ്പനായ സെക്കരിയാവ് പശുക്കാത്മാവ് നിറഞ്ഞതിനായി പ്രവചിച്ചു പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുകയും ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തൻ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ വരുമുണ്ട് വിശുദ്ധിയിലും നീന്തിയിലും ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. നിയോ പൈതലെ, അത്യുന്നതന്റെ പ്രവാചകൻ എന്നെ വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ അവന്റെ ജനത്തിന്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം എടുപ്പാനുമായി നീ അവനെ മുൻപായി നൽകും. ഇരുളിലും മരണനിരലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആദരകരുണയാൽ ഉയർത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെ താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. ആ കാലത്തെ ലോകമൊക്കെയും പേർവഴി ചാർത്തേണമെന്ന് അവസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ഒരനിയോസ് സൂര്യനാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവൻ ആവുകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറത്ത് പട്ടണം വിട്ട് യഹൂദയിൽ ബേഥലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്നു. കർത്താവിന്റെ തേജസ് അവരിൽ ചുറ്റും നിന്നെ. അവർ ഭയപരവരസരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഉടയന്മാർ നാം ബേഥലഹേം മോളം ചെന്ന് കർത്താവ് എന്നെ അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ടു എന്ന് മറിയയും പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. എന്റെ ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചും പോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാത്തിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. പരിശോധന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപാദിക്കുന്നത് ദൂതം പറഞ്ഞതുപോലെ അവനെ യേശു എന്ന് പേർ വിളിച്ചു. മോശയുടെ നയപ്രമാണ പ്രകാരം അവിടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായാണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ നയപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനെ അർപ്പിപ്പാനും ഒരു ഇണ ഉരുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ എരുസലേമിലേക്ക് കൊണ്ടുപോയി. എരുസലേമിൽ സിമിയോൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപ് മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പഴയന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തുകൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കൈകളിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി. നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമയോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോടെ അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണൻ കൂടിയും ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ അനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സുള്ളവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറെത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുപോറും ബസഹ പെരുന്നാളിൽ നേരിച്ചിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു എരിശിലേമിൽ താമസിച്ച് അമ്മയപ്പന്മാര് അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് എരിശിലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറെത്തിൽ വന്ന് അവർ കീഴടങ്ങിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. മനുഷ്യരുടെ വാഴ്ചയുടെ 14-ാം 15-ാം ആണ്ടിൽ ഫിലിപ്പൊസ് പീലാത്തോസ് യഹൂദ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പൊസ് അതിലേയും ഇടപ്രഭുക്കന്മാരായ ഹന്നാവും കയ്യാഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം ശദ്രിയാവിന്റെ മകനായ യോഹന്നാനെ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ കള്ളപ്പാടുണ്ടായി. അവൻ യോർദാനരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴിയൊരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരെയും നിവന്നു വരും. എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞതും ചൊവ്വായതും ദുർഘടമായതും നിരുന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അവനായി സ്നാനം ഏൽപ്പാൻ വായിക്കട്ടെ. അവനായ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്, സർപ്പസന്നതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോവുകയും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുകയും അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. അബ്രഹാമിനെ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷം കൊണ്ട് ചുവത്തിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാതെ വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരവനോട് ചോദിച്ചു. അതിനവൻ, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണസാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്ന ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിൽ അധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജനം അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് ഏറ്റീൻ എന്ന് അവരോട് പറഞ്ഞു. ജനം കാത്തിരുന്നു. അവൻ ക്രിസ്തുവോ എന്ന് എല്ലാവരും ഹൃദയത്തിൽ യോഹന്നാനെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ എല്ലാവരോടും ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ എന്നിലും ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവുകൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പകർക്കടാതയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. എന്നാൽ ഇടപ്രഭുവായ ഹേരോദാവ് സഹോദരന്റെ ഭാര്യ ഹേരോദ്യ നിമിത്തവും ഹേരോദ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കുകയാൽ അതെല്ലാം ചെയ്തതുകൂടാതെ അവനെ തടവിൽ ആക്കുകയും ചെയ്തു. ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ എരിശിലേയും ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുവിനെ താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്നും ജനം വിചാരിച്ചു. യോസേഫ് ഹേലിയുടെ മകൻ, ഹേലി മത്ഥാത്തിന്റെ മകൻ, മത്ഥാത്ത് ലേവിയുടെ മകൻ, ലേവി മൽക്കിയുടെ മകൻ, എന്നായുടെ മകൻ, എന്നായി യോസേഫിന്റെ മകൻ, യോസേഫ് മത്ഥാത്തിന്റെ മകൻ, മത്തത്യോസ് ആമോസിന്റെ മകൻ, ആമോസ് നാഹുവിന്റെ മകൻ, നാഹും എഗ്ലീസിയുടെ മകൻ, എഗ്ലി നഗായിയുടെ മകൻ, നഗായി മായാത്തിന്റെ മകൻ, മായാത്ത് മത്താത്യാസിന്റെ മകൻ, മത്താത്യോസ് സെമയുടെ മകൻ, സെമയി യോസേഫിന്റെ മകൻ, യോസേഫ് യോദയുടെ മകൻ, യോദാ യോഹന്നാന്റെ മകൻ, യോഹനാൻ രേശയുടെ മകൻ, രേശ സൊരോബാബേലിന്റെ മകൻ, സൊരോബാബേൽ സലധീന്റെ മകൻ, സലധിയേൽ മേരിയുടെ മകൻ, മേരി മൽക്കിയുടെ മകൻ, മൽക്കി ആദ്യയുടെ മകൻ, ആദ്യ ഗോസാമിന്റെ മകൻ, കോസ എൽമാതാവിന്റെ മകൻ, എൽമാതാം ഏരിന്റെ മകൻ, എർഷോവിന്റെ മകൻ, യോഷു ഏലിസേന ഏലിയേസറിന്റെ മകൻ, എലിയേസർ യോരീമിന്റെ മകൻ, യോരീം മത്താത്തിയുടെ മകൻ, മത്താത്ത് ലേവിയുടെ മകൻ, ലേവി ശിമിയോന്റെ മകൻ, ശിമിയോൻ യഹൂദായുടെ മകൻ, യഹൂദ യോസേഫിന്റെ മകൻ, യോസേഫ് യോനാവിന്റെ മകൻ, യോന എല്യാക്കീമിന്റെ മകൻ, എല്യാക്കീം മെല്യാവിന്റെ മകൻ, മെല്യാവെ മെനയുടെ മകൻ, മെന്ന മത്തയുടെ മകൻ, മത്തദ നാദാന്റെ മകൻ, നാദാൻ ദാവീദിന്റെ മകൻ, ദാവീദ് ഇശായുടെ മകൻ, ഇശായ് ഓബേദിന്റെ മകൻ, ഓബേദ് ബോവാസിന്റെ മകൻ, ബോവസ് സൽമോന്റെ മകൻ, സൽമോൻ നഹസോന്റെ മകൻ, നഹസോൻ അമീനാദാവിന്റെ മകൻ, അമീനാദാവ് ആരാമിന്റെ മകൻ, ആരാം എസ്രോന്റെ മകൻ, എസ്രോൻ പേരസിന്റെ മകൻ, പാരേസ് യഹൂദയുടെ മകൻ, യഹൂദ യാക്കോബിന്റെ മകൻ, യാക്കോബ് ഇസ്ഹാഖിന്റെ മകൻ, ഇസ്ഹാഖ് അബ്രഹാമിന്റെ മകൻ, അബ്രഹാം തേറയിന്റെ മകൻ, തേറഹൻ നാഹോറിന്റെ മകൻ, നാഹോർ സെരൂഷിന്റെ മകൻ, സെരൂഗ് രഹുവിന്റെ മകൻ, രഹു പാലേഖിന്റെ മകൻ, പാലേഖ് ഏബേരിന്റെ മകൻ, ഏബേർ സബേലിന്റെ മകൻ, ശാലാം കൈനാന്റെ മകൻ, കൈനാൻ അർഫസ്വാദിന്റെ മകൻ, അർഫസ്വാദ് ഷേമിന്റെ മകൻ, ഷേം നോഹയുടെ മകൻ, നോഹ ലാമേക്കിന്റെ മകൻ, ലാമേക്ക് മെദുശേലയുടെ മകൻ, മെദുശല ഹാനോക്കിന്റെ മകൻ, ഹാനോക്ക് യാരേദിന്റെ മകൻ, യാരേദ് മലേല്യാവിന്റെ മകൻ, മലേല്യാൽ കൈനാന്റെ മകൻ, കൈനാൻ ഏനോസിന്റെ മകൻ, ഏനോസ് ഷേത്തിന്റെ മകൻ, ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ, പാരക്മോർ സങ്കീർത്തനം 61. ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യന്തമായ പാപങ്ങളെങ്ങനെ നടത്തണമേ? നീ എനിക്ക് ഒരു സങ്കടം ശത്രുന്ന നേരെ ഉറപ്പുള്ള ഗോപുരവുമായിരിക്കുന്നുവല്ലോ. ഞാൻ നിന്റെ കൂടാരത്തിലെ മേക്കും വസിക്കും. നിന്റെ ചെറിയന്മറയെ ഞാൻ ശരണം പ്രാപിക്കും. ദൈവമേ, നീ എന്റെ നിറച്ചോളെ കേട്ടു. നിന്റെ നാമത്തെ കയറുന്നതവകാശം എനിക്ക് തന്നിരിക്കുന്നു. നീ രാജാവിന്റെ ആയുസ് ഞാൻ ദീർഘമാക്കും. അവന്റെ സമ്മത്സരങ്ങൾ തലമുറ തലമുറയോളയിരിക്കും. അവനെ പരിപാലിക്കേണ്ടതിനെ ദൈവം കൽപ്പിക്കാനും അങ്ങനെ ഞാൻ തിരുനാളത്തിൽ എല്ലാവരും കേൾപ്പിക്കുകയും എന്റെ നേർച്ചകളെ നാളും കഴിക്കുകയും ചെയ്യുന്നു. എന്റെ രക്ഷകളും അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയെന്നാകുന്നു. തന്റെ ഗോപുരാവൻ തന്നെ ഞാൻ ഏറെ കുലുങ്ങയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ മനുഷ്യനെ കൊല്ലേണ്ടൻ എത്രത്തോളം അല്ലെ ആക്രമിക്കും. തല്ലിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. അവർ പോഷത്തിൽ ഇഷ്ടപ്പെടുന്നു. വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശവിക്കുന്നു. എന്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കാൻ എന്റെ പ്രത്യാശ അങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും മഹിമയും ദൈവത്തിന്റെ വക്കൽ ആകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുന്നിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സമ്മാനജനം ഒരു ശ്വാസവും ശ്വാസവും ശ്രേഷ്ഠജനം ഫോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിലവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ മഞ്ഞിപ്പോരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സേ വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന ദൈവം ഒരിക്കലും ചെയ്തു. ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുവരിക്കുന്നു. കർത്താവേ, ദൈവം നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തനെ അവനവന്റെ പ്രവർത്തിക്കാക്കവണ്ണം പകരം നൽകുന്നു. ദൈവമേ, നീ എന്റെ സംഘ ദൈവമേ, നീ എന്റെ ദൈവം. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നുള്ളതല്ലാതെ ഉണങ്ങി വരുന്ന ദേശത്തെ എന്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദൈവം നിനക്കായി കാംക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വവുമാണ് എന്നതിന് ഞാൻ വിശുദ്ധമെന്നത് നിന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ദൈവനേക്കാൾ ഉള്ളതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെയും ഞാൻ എങ്ങനെ നിന്നെ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളായി ഓർത്ത് എന്റെ കിടക്കൽ നിന്ന് ഓർക്കുകയും ഞാൻ രാത്രിയാകുന്നതിൽ നിന്നെ ദാനിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാടേക്മോർ.
നമുക്ക് നമസ്കരിക്കാം. ബാറക്കുമാർ. പിതാവിനും പുത്രനും പരിശുദ്ധ ദൂഹായിക്കും സ്തുതി. ആദ്യ മുതലെന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ധനവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നല്ല ഒരു ദിനം അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച നമ്മോടൊപ്പം ദൈവം ഉണ്ട്. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനേക തിരക്കുകൾക്ക് ഇടയിൽ അല്പസമയം ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളെ സന്നിധിയിൽ പകരാൻ തന്ന ആ വലിയ അനുഭവത്തെ ഓർത്ത് അനുഗ്രഹത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയ ബോധത്തോടും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അങ്ങനെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളും അപേക്ഷകളും കണ്ണുനീരും സ്വർഗീയ ദുരിതിയിൽ എത്തത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവസന്നിധിയിൽ ആമുഖമായി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിനിപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നനയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകാൽ പന്നി മാമനച്ചൻ, അതുപോലെ തന്നെ ഐസബി പ്രകാശച്ചൻ, അതുപോലെ ബിജോയ്യച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗഭാഗം എല്ലാ വൈദിക ശ്രേഷ്ഠയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നിർത്തുന്നത് ജിജി അച്ഛനാണ്. അച്ഛൻ നാട്ടിൽ നിന്നും ആണതിൽ ജോയിൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ട അച്ഛനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദേവമാതാവിന്റെ നാമധേയത്തിൽ എട്ട് ദിവസത്തെ നോമ്പ് ആചരിക്കുന്ന, അതിന്റെ തുടക്കം കുറിക്കുന്ന ഇന്ന് ആ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേൻ എന്ന് ആരംഭിക്കുന്ന ഗീതം ദൈവമുമ്പാകെ സമർപ്പിക്കാം. ഈ ലോകത്തിൽ കുമ്പിടാൻ അനുയോജ്യമായ സ്ഥലം തമ്പുരാന്റെ സാന്നിധ്യത്തിലാണ്. അവന്റെ മുമ്പാകെ വണങ്ങി ഏറ്റവും വിനയത്തോടും താഴ്മയോടും ജീവിക്കുന്ന മനുഷ്യർക്ക് ലഭ്യമാകുന്ന ഔന്നത്യം വാക്കുകൾക്ക് അതീതമാണ്. ഒരുപക്ഷെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യം ദൈവമുമ്പാകെ താഴാനുള്ള മനസ്സാണ്. ലോകത്തിന്റെ അഹങ്കാരങ്ങളും ലോകം നൽകുന്ന സൗഭാഗ്യങ്ങളും പലപ്പോഴും അത് വർദ്ധിച്ചു വരുമ്പോൾ ദൈവമുമ്പാകെ വിനയപ്പെടാനുള്ള മനസ്സില്ലാതെ പോകുന്നതാണ് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. അതുകൊണ്ട് നമുക്ക് തന്നെ താഴ്മയോടെ സമർപ്പിക്കാം. വാക്കുകളിൽ നിന്നുള്ള ഒരു ഗീതം എന്നതിനേക്കാൾ ഉപരി എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ദൈവമുമ്പാകെ താഴ്മയായിട്ടുള്ള പ്രകടനമായി നമുക്ക് ഈ ഗീതത്തെ ദൈവമുമ്പാകെ സമർപ്പിക്കാം.
യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവ വിൺമാകി മാപ്പെടിഞ്ഞോ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, സ്നേഹത്തിൻ നാഴി തന്നിൽ മുങ്ങി ഞാൻ ഇന്നു മന്നിൽ, സ്നേഹത്തിൻ നാഴി തന്നിൽ മുങ്ങി ഞാൻ ഇന്നു മന്നിൽ, ആമയം മാറിയോ ആനന്ദമേറിയും വാഴുന്നു ഭീതിയന്നേ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, എന്നോമീ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ, ഒന്നോമേ ശക്തപല്ലി ബന്ധം മാറ്റുവ എന്തോരു ഭാഗ്യമിത്. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, ഭൂതാലം വെന്തോരുകും താരകങ്ങൾ മാറയും, അന്നുമൻ യേശുവിൻ നൻപിൻകാരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും. ഹല്ലേലൂയ ആമേൻ, ஹல்லேலூயா. இயேசுவே നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായത് നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, പണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ദുഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. വാറിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ഥ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും
ഒരാലും താഴെയുള്ള ഒരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴുക ഞങ്ങളെ പോലായി തീർന്ന ദൈവമായുള്ളവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പോലെ മുലപ്പാൻ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിലിൽ ഞാൻ മുട്ടുന്നു. നിന്റെ ദാനങ്ങളുടെ ശ്രീ ഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ, ജീവനുണ്ടാക്കുന്നതായ സ്തോത്രമെനിൽ മുളപ്പിക്കണമേ. ശമുവേലിൽ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയുവാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിന്ന് ഇസ്ഹാക്കിനെ വീണ്ടുകൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവേ, നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദിവ്യ എന്റെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ ചെയ്യണമേ. എന്റെ കർത്താവേ, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയിൽ ഞാൻ ശാസിക്കപ്പെടരുത്. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യകറകൾ എനിക്ക് കാണുമാറാകരുതേ. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുതേ. ദയാനീതിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു. എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടെ ഞാൻ നിൽക്കുകയും അരുത്. ഞാൻ ആയിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണകളാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻതൊഴുത്തിൽ എന്നെയും എണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവെ, ബലഹീനനായ എന്നെ ഇടതുഭാഗത്ത് നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്തിനെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും നിന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുന്നുവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യം ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെപ്പറ്റി ചോദിക്കുന്നതിനിറങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസ്സിന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയെന്നെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചുകെട്ടുകളെ കീറിക്കളയണമേ. കർത്താവ് എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയാടുന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും 11 മണി നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞാൻ കാണപ്പെടുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരും ഊഹായുമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ആമീൻ. പിതൃത്വ പരിശുദ്ധ ആത്മാവിനെ സ്തുതിയുണ്ടായിരിക്കട്ടെ. സ്നേഹിതരെ, ദൈവത്തിന്റെ ബ്രാൻ വീണ്ടും ഒരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായിട്ട് നൽകി. ലോകം മുഴുവൻ പല തരത്തിലുള്ള പ്രതിബന്ധങ്ങളിലും പ്രയാസങ്ങളിലും കഴിഞ്ഞുകൂടുമ്പോഴും വളരെ വിനയപ്പെട്ടുകൊണ്ട് ബുധനാഴ്ച ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേൾക്കാനും സ്വസ്ഥതയോടെ ആ സാന്നിധ്യം അനുഭവിക്കാൻ തന്ന കൃപ നമ്മുടെ കഴിവല്ല, കരുണയാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോ ദിനവും ഓരോ നിമിഷവും ദൈവമുമ്പാകെ വിനയപ്പെട്ട വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്കിടയായി തീരട്ടെ. നമുക്കറിയാമല്ലോ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവമാതാവായ കന്യക മറിയാമിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് 8 ദിവസത്തെ നോമ്പ് നമ്മൾ ആചരിക്കുക. കഴിഞ്ഞ മാസം 15 നോമ്പ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ ആഘോഷിച്ചു. 8 നോമ്പ് സഭ ഔദ്യോഗികമായി നോക്കാൻ പ്രേരണ ചെലുത്തുന്ന ഒരു നോമ്പല്ലെങ്കിൽ തന്നെയും കൂടുതൽ വിശ്വാസികൾ ഏറ്റവും താല്പര്യത്തോടും ഭക്തിയോടും ഈ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൗനം പാലിച്ച് സഭ ഇതിനെ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ചില ദേവാലയങ്ങളിലൊക്കെ 8 ദിവസം വിശുദ്ധ കുർബാനയുണ്ട്. വിശുദ്ധ കുർബാന നടത്തുന്നുള്ളതോ എന്നതിനേക്കാൾ ഉപരിയായി ഒരു 8 ദിവസം കൂടെ ദൈവം മുമ്പാകെ നമുക്ക് അത് മാതാവിന്റെ നാമത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒരു നോമ്പിന്റെ തലത്തിൽ ജീവിതത്തെ പ്രാർത്ഥനാപൂർണമായി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ നോമ്പ് മാതാവിന്റെ 8 നോമ്പാണോ അല്ലയോ എന്നതിനേക്കാൾ ഉപരിയായി ഒരു പക്ഷെ പ്രാധാന്യം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ ഒരു 8 ദിവസം കൂടെ ദൈവവും ഭാഗം വിനയപ്പെടാനും നോമ്പും നമസ്കാരം ഒക്കെ ഒന്ന് ആചരിക്കാനും കുറവുകളെ അനുതാപത്തോടെ ഒന്ന് പോക്കുവാനും ഒക്കെയുള്ള ഒരു നിമിഷങ്ങളായി ഈ ദിവസങ്ങളെ കൂട്ടിച്ചേർക്കാം. 119 സങ്കീർത്തനം അതിന്റെ ആദ്യ ഭാഗം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരുപാട് ഭാഗ്യങ്ങൾ വിവിധ ആശയങ്ങളിൽ കൂടി അനുഭവങ്ങളിൽ കൂടി നമ്മൾ വിശദീകരിക്കാറുണ്ടെങ്കിലും ആത്മാവിനെ അന്വേഷിക്കുന്ന ഒരു ദൈവഭക്തന്റെ ഏറ്റവും വലിയ ഭാഗ്യം യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നിഷ്കളങ്കരായി ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ്. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോട് അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ അന്വേഷണത്തിൽ ലഭ്യമാകുന്ന ഭാഗ്യം അതിവിടെയല്ല, വരുവാനുള്ള ലോകത്തിലാണെന്നുള്ള ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ നന്മയിൽ വിശുദ്ധിയിൽ ക്രമപ്പെടുത്തുവാൻ നമ്മൾ ഇടയാക്കി തീർക്കുന്നത്. അങ്ങനെ ഇടയാക്കി തീർത്ത ഒരു സ്ത്രീയുടെ ജീവിതമാണ് ദൈവമാതാവിന്റെ 8 നോമ്പിൽ കൂടി നമ്മൾ കാണുക. നിഷ്കളങ്കതയോടുകൂടി ദൈവ താല്പര്യങ്ങളെ ന്യായപ്രമാണങ്ങളെ ഈ ലോകത്തിൽ ശ്രദ്ധയോടെ പാലിച്ച് ഇന്ന് ലോകത്തിന്റെ അമ്മയായി വിളങ്ങുവാൻ തക്കവണ്ണം മാതാവിനെ ഇടയാക്കി തീർത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നിഷ്കളങ്കതയോടുള്ള ദൈവസന്നിധിയിലെ യാത്രയാണ്. ആ പാതയെ പിൻപറ്റിക്കൊണ്ട് അനുധാനം ചെയ്തുകൊണ്ട് ആ ലക്ഷ്യം നമ്മളും പൂർത്തീകരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച പരിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ചിരക്ഷേത്രത്തിന്റെ യാത്രയായിരുന്നു, ഓർമ്മയായിരുന്നു. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത കാവലായിരിക്കട്ടെ. അതോടൊപ്പം 39 ഇന്നലെ പാറേട്ട് മാത്യുസ് മാർ ഇവാനേസ് പത്രാപൂലിത്തയുടെ പാമ്പാടി കുര്യാക്കോസ് ഡെറായിലാണ് ക്രമടിക്കുന്നത്. ആ മഹാ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയാണ് ഈ വിശുദ്ധന്മാരുടെ ഒക്കെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയമായിരിക്കട്ടെ. നാളെ യു യാക്കി മാർ കൂർലസ് പത്രാപൂലിത്തയുടെ 147 ഓർമ്മ. ആ പരിശുദ്ധ പിതാവും ആ പ്രാർത്ഥന നമുക്ക് കാവലാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഒന്ന് ജിജിയച്ചനാണ്. ഒരു പക്ഷേ നമുക്കൊക്കെ അറിയാം, പല പ്രാവശ്യം അച്ഛൻ നാട്ടിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു വന്നിട്ടുള്ളത് മാത്രമല്ല, അദ്ദേഹം അമേരിക്കയിൽ സന്ദർശിച്ച കാലഘട്ടങ്ങളൊക്കെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ഭാഗമായി പ്രവർത്തിക്കാനും ഇടയായിട്ടുണ്ട്. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ പ്രിയപ്പെട്ട അച്ഛൻ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നിങ്ങളെല്ലാവരുടെ പേരിൽ പ്രിയപ്പെട്ട ജിജി അച്ഛനെ ഈ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഡാലസിൽ നിന്നും സ്വപ്ന മാത്യൂസ് ഒരു ഗീതം ആലപിക്കും. നമ്മൾക്ക് സുപരിചിതമായിട്ടുള്ളത്, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം നേരത്തെ ഓർപ്പിച്ചതുപോലെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വർത്തമാന ലോകത്ത് ദൈവത്തിന്റെ ദാനം അനുഭവിച്ച് ജീവിക്കുവാനും ആ സ്നേഹം രുചിച്ചറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്താനുമാണ്. ഒരുപക്ഷെ അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഹൃദയത്തിനുള്ളിൽ ഒരാത്മീക വെട്ടം ലഭ്യമായിത്തീരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ദാനത്തെ അനുഭവിച്ച് നന്ദിയോടെ സ്തുതിക്കുന്നവരായി നമുക്ക് മാറാം. മാതാവിനോടൊപ്പം നമുക്ക് പങ്കുചേരാം ഇപ്പോഴും സ്വപ്നം ആ ഗീതം ആലപിക്കുന്നതാണ്.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവെ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവെ നീക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ട് മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ട് മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അന്യനായ നാഥന, എന്നാലിന്നോ ഞാൻ ധന്യനായി. അന്നു ഞാൻ അന്യനായ നാഥന, എന്നാലിന്നോ ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു.
ഇപ്പോഴേ വന്നിയ ജിജി വച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. അച്ഛാ
ദൈവത്തിന്റെ എന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പരിശുദ്ധമായ 8 നോമ്പിന്റെ പ്രാരംഭ ദിവസത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നിഗ്രഹരമായ ശുശ്രൂഷയ്ക്കായി നമ്മെ സമർപ്പിക്കുകയാണ്. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ, നാം എപ്പോഴും ചർച്ച ചെയ്യുന്ന, കേൾക്കുന്ന ഒരു വേദഭാഗം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം 38 വാക്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അമുഖമൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് വാക്യത്തിലേക്ക് പ്രവേശിക്കാം. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് പതിക്കട്ടെ എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 1:38 വാക്യം. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് പതിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1 യേശുവിന്റെ ജനനമാണ് പ്രധാന പ്രതിവാദ വിഷയമെന്ന് നമുക്കറിയാം. നാം ഓരോരുത്തരും കേട്ടിട്ടുള്ള, മറ്റുള്ളവർ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, പരിശുദ്ധ കന്യക മറിയാമിനെ കുറിച്ച് വളരെയൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എത്രമാത്രം കന്യകയ്ക്ക്, പരിശുദ്ധ അമ്മയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ കാര്യം ആദ്യമേ മനസ്സിലാക്കാനുള്ളത്, കന്യക മറിയാമിന്റെ ജീവചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വേദപുസ്തകം അധികമൊന്നും കന്യക മറിയാമിനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. കാരണം വേദപുസ്തകം കന്യക മറിയാമിന്റെ ജീവചരിത്രം എഴുതുവാൻ ഉദ്ദേശിച്ചുള്ള പുസ്തകം അല്ല. അതുകൊണ്ടാണ് കന്യക മറിയാമിനെ കുറിച്ച് വ്യക്തമായ ഒരു വേദ പുസ്തക വിവരണം, ചരിത്രം വേദപുസ്തകത്തിൽ ഇല്ലാത്തത്. കാരണം വേദപുസ്തകം അതൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. സമുൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഓടിച്ച് പരിശോധിക്കുമ്പോൾ എല്ലാ അധ്യായങ്ങളിലും കർത്താവായ യേശു മിശിഹായുടെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിന്റെ ചരിത്രമാണ് വേദപുസ്തകം പ്രതിപാദിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും, കന്യക മറിയാമിന്റെയോ മറ്റേ പിതാക്കന്മാരുടെയോ പരിശുദ്ധന്മാരുടെ ചരിത്രമല്ല അതെന്ന് മനസ്സിലാക്കി ആത്യന്തികമായി ഈ വിഷയം നാം പഠിക്കുവാനായിട്ട് ഇടയാകണം. ചില സൂചനകൾ കന്യക മറിയാമിനെ കുറിച്ച് വേദപുസ്തകം നൽകിയിട്ടുണ്ട്. നാം കന്യക മറിയാമിന്റെ ചരിത്രം പഠിക്കുന്നത് സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും ആരാധനാ പാരമ്പര്യങ്ങളിൽ നിന്നും മറ്റുമാണ്. അപ്പോൾ ഹന്നായുടെയും യോക്കീമിന്റെയും മകളായി കന്യക മറിയാം ജനിക്കുന്നു എന്ന ചരിത്രം പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കന്മാർ മരിച്ചു പോവുകയാണ്. നമുക്കറിയാം ഒരു അനാഥ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ സ്വസ്ഥത എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. മാതാവുമില്ല, പിതാവുമില്ല, അനാഥ പെൺകൊച്ചായി യെരുശലേമിൽ ജീവിക്കുന്ന കന്യക മറിയാം. സത്യത്തിൽ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ തുടക്കം അവിടെയാണ് കന്യകയ്ക്കുണ്ടാകുന്നത്. അനാഥത്വത്തിന്റെ തുടക്കം, വേദനയുടെ തുടക്കം, പ്രയാസത്തിന്റെ തുടക്കം, ഒറ്റപ്പെടലിന്റെ തുടക്കം കന്യയുടെ ജീവിതത്തിൽ ആരംഭിക്കുകയാണ് ഇവിടെ. അവിടെ യെരുശലേം ദേവാലയത്തിൽ അച്ഛന്മാരുടെ കാരുണ്യത്താൽ, വൈദികരുടെ, പുരോഹിതന്മാരുടെ കാരുണ്യത്താൽ ഈ അനാഥ പെൺകുട്ടി വളർത്തപ്പെടുകയാണ് ദേവാലയത്തിൽ. സത്യത്തെ സ്വന്തം വീട്ടിൽ വളർന്നാൽ പോലും നമുക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളായി വളരുന്നവരുടെ ജീവിത ബുദ്ധിമുട്ട് അനവധിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദേവാലയത്തിൽ വളർത്തപ്പെടുന്ന ഒരു കുഞ്ഞിന്റെ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ മുമ്പോട്ട് വളരുന്ന സാഹചര്യത്തിലാണ് അന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ പെൺകുട്ടിയെ വിവാഹ ആലോചന പുരോഹിതന്മാർ ഉറപ്പിക്കുന്നത്. അവരുടെ വിവാഹം പുരോഹിതന്മാർ ഉറപ്പിക്കുകയാണ് അന്നേ ചെറുപ്പത്തിൽ. കാരണം അവരുടെ തലയിൽ നിന്ന് ഈ ഭാരം ഒന്ന് ഒഴിച്ചു വയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവരുടെ ഇരട്ടിപ്രായമുള്ള ജോസഫ് എന്ന ആശാരിയെ കൊണ്ട്, സച്ചനെ കൊണ്ട് കന്യക മറിയാമിന്റെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. സത്യത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ഉണ്ടാകുമെങ്കിലും അല്പമെങ്കിലും സുഖം ലഭിക്കുന്നത് കുടുംബ ജീവിതത്തിലാണെന്ന് നമുക്കറിയാം. ഇവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ അനാഥ പെൺകുച്ചിന്റെ ജീവിത ദുഃഖത്തിന് ഭാരം കൂട്ടത്തക്ക രീതിയിൽ തന്നിൽ ഇരട്ടി പ്രായമുള്ള പുരുഷനെ കൊണ്ട്, വൃദ്ധനായ മനുഷ്യനെ കൊണ്ട് വിവാഹം നിശ്ചയിക്കുകയാണ്. പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന ഈ പെൺകൊച്ച് ആരെ എങ്കിലും ഇവിടെ ഏൽപ്പിക്കണം, അവരുടെ ഭാരം ഒന്ന് ഒഴിക്കണം. യെരുശലേം ദേവാലയത്തിൽ ഇങ്ങനെ വളർത്തപ്പെട്ട് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി, അത് അവൾക്കൊട്ടും സുരക്ഷിതത്വം അവിടെ ലഭിക്കുകയില്ല എന്ന് പുരോഹിതന്മാർക്കറിയാം. അതിനാൽ അവർ കൂടുതൽ ചിന്തയോ കൂടുതൽ ആലോചനയോ ഒന്നും നടത്താതെ എന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള ഒരു പുരുഷനെ അവൾക്കായി നിശ്ചയിക്കുകയാണ്. അവിടെയൊക്കെയും ഈ പാവപ്പെട്ട പെൺകൊച്ച് വളരെ പ്രതിസന്ധിയാണ് നേരിടുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ പ്രതിസന്ധി ഇങ്ങനെ കുന്നുകൂടി വരുന്ന അവസരത്തിലാണ് ദൈവത്തിന്റെ മാലാഖമെന്ന് കന്യക മറിയാമനോട് പറയുന്നത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ആ സമാധാനം നാം ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതൊരു വല്ലാത്ത സമാധാനം തന്നെയായിരുന്നു. കാരണം എന്നാ സമാധാനം? നന്നേ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചുപോയി, അതിലും വലിയ സമാധാനമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇരട്ടി പ്രായമുള്ള മനുഷ്യനെ കൊണ്ട് വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. എന്ത് സമാധാനം? ഇവിടെ ദൂതൻ പറയുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. വീണ്ടും പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെയാണ് ദൂതിന്റെ പ്രസക്തി. കന്യാമറിയാമന്റെ ജീവിതത്തിൽ ഈ ഒരു അരുളപ്പാട് സ്വീകരിച്ചാൽ ഉണ്ടാകുവാൻ പോകുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. ഒന്നാമത്, വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീയാണ് അവളുടെ വിവാഹ ബന്ധം. അതായത് യൗസേപ്പ് വിവാഹത്തിന് സമ്മതിക്കുകയില്ല. രണ്ടാമത്, യഹൂദ മതം വ്യഭിചാരിണി എന്ന് മുദ്രയടിക്കും. അതിന്റെ പരിണിത ഫലമായി പാളയത്തിന്റെ പുറത്ത് കൊണ്ടുപോയി ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലും. ഈ ശിക്ഷകള് അല്ലെങ്കിൽ ഈ ദുർഗതി തനിക്ക് ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നാൽ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും. ഈ അരുളപ്പാട് സ്വീകരിച്ചാൽ ജീവനം തകരും, പ്രതിസന്ധികൾ അനവധി ഉണ്ടാകും, യൗസേപ്പ് ഉപേക്ഷിക്കും, കുടുംബ ജീവിതം താറുമാറാകും. അതിനേക്കാൾ ഉപരി യഹൂദ മതം വ്യഭിചാരിണി എന്ന മുദ്രയടിച്ച് കല്ലെറിഞ്ഞ് കൊല്ലും. ഇവിടെയാണ് കന്യക മറിയാമിന്റെ വാചകത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇവിടെയാണ് കന്യക മറിയാമിന്റെ ശ്രേഷ്ഠതയുടെ മാറ്റ ഉരച്ചു നോക്കേണ്ടത്. കന്യക മറിയാം പറയുന്നില്ല, ഞാൻ യൗസേപ്പിന്റെ ദാസിയാണ്, ദൈവേശം നടന്നാൽ എന്റെ കുടുംബം നശിച്ചു പോകും. കന്യക മറിയാം ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ യഹൂദ മതത്തിന്റെ ദാസിയാണ്, ദൈവേശം നടന്നാൽ യഹൂദന്മാരനെ കല്ലെറിയും. ഇവിടെ കന്യക ഇതൊന്നും അല്ല ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നത്. അവൾ പറയുകയാണ്, ഞാൻ കർത്താവിന്റെ ദാസിയാണ്, നിന്റെ ഹിതം, നിന്റെ വാക്ക്, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ വേദഭാഗം എടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ബഹുഭൂരിവശം കേട്ടിട്ടുള്ള പ്രസംഗം കന്യക മറിയാമിന്റെ വിനയത്തെ കുറിച്ചാണ്. എത്രയോ നല്ലൊരു സ്ത്രീ, ഒരു സ്ത്രീരത്നം. ഈ വേദഭാഗം എടുത്തുകൊണ്ടാണ് സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരുന്നോണമെന്നും കന്യക മറിയാമിനെ പോലെ വിനയമുണ്ടായിരിക്കണം എന്നും ഒക്കെ നമ്മെ പഠിപ്പിക്കുകയും നാം പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കുടുംബത്തിൽ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നിന്നത് വിനയത്തോടെ കന്യക മറിയാമിനെ പോലെ ഇരുന്നോണം, വിനയമുണ്ടായിരിക്കണം. സത്യത്തിൽ ഇത് വിനയം അല്ല എന്നാണ് ഈ വേദഭാഗം അതിന്റെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലൂടെ നാം മനസ്സിലാക്കുമ്പോൾ സഭാ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ കന്യക മറിയാമിന്റെ വിനയത്തെക്കാൾ ഉപരി ഇവിടെ തെളിക്കുന്ന കന്യക മറിയാമിന്റെ സ്വഭാവം യഥാർത്ഥമായി വിനയമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന താഴ്മയല്ല, മറിച്ച് എന്താണ് എന്ന് ചോദിച്ചാൽ സധൈര്യത്തോടെ പ്രതിസന്ധികളെ നേരിടുവാൻ യൗസേപ്പിന്റെയും യഹൂദ സമൂഹത്തിന്റെയും നിലവിലിരിക്കുന്ന ആചാര മര്യാദകൾക്കപ്പുറമായി ദൈവത്തിന്റെ ഹിതം തന്റെ ഇടത്തോടെ സ്വീകരിക്കുന്ന സ്ത്രീരത്നം, വനിതാ രത്നം, തന്റെ ഇടമുള്ള ഒരു സ്ത്രീരത്നം. ഈ വേദഭാഗത്തിൽ കാണുന്ന കന്യക മറിയാം, ആ കന്യക മറിയാമിനെ നാം മനസ്സിലാക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ചിന്തയും വേദപുസ്തകവും പഠിപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. കന്യക മറിയാമിന്റെ ശക്തി എന്ന് പറയുന്നത് കന്യക മറിയാമിന്റെ വെർജിൻ അല്ലെങ്കിൽ വെർജിനിറ്റി എന്നതിനേക്കാൾ ഉപരി കന്യക മറിയാമിന്റെ ശക്തി കന്യക മറിയാമിന്റെ മെറ്റേണിറ്റിക്കാണ്, കന്യക മറിയാമിന്റെ മാതൃത്വത്തിനാണ് പ്രിയമുള്ളവരെ. കാരണം അവൾ ദൈവത്തിന്റെ അമ്മയായിരുന്നു. ദൈവത്തിന്റെ അമ്മയാകുവാൻ സമൂഹത്തിന്റെ പ്രതിസന്ധിയെ തന്റെ അടുത്തോടെ അഭിമുഖീകരിച്ച സ്ത്രീരത്നമാണ് കന്യക മറിയാം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആധ്യാത്മിക ധൈര്യം. ഈ ആധ്യാത്മിക ധൈര്യമാണ് കന്യക മറിയാമിന്റെ ശ്രേഷ്ഠതയുടെ ഒന്നാമത്തെ വശം. പലപ്പോഴും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹിതത്തിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കണം, താഴ്മയെന്ന് പറയുന്ന മറ്റുള്ള അരികെ അഭിനയിക്കുന്നതോ വിനയമെന്ന് കാണിക്കുന്നതോ പ്രാർത്ഥനയുടെ സമയത്ത് കണ്ണ മുകളിലോട്ടൊക്കെ ആക്കുന്നതോ അല്ലെങ്കിൽ അഭിനയത്തിന്റെ വശങ്ങൾ വരുത്തുന്നതോ ഒന്നുമല്ല. മറിച്ച് യഥാർത്ഥ താഴ്മ എന്ന് പറയുന്നത് ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ്. എന്താണ് ദൈവത്തിന്റെ ഹിതം എന്ന് മനസ്സിലാക്കി ആ ഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ താഴ്മ. അവിടെ പലപ്പോഴും സമൂഹത്തിന്റെ തെറ്റുകളെ എതിർക്കേണ്ടി വരും, കുടുംബത്തിന്റെ തെറ്റുകളെ എതിർക്കേണ്ടി വരും, ഒരു ഇടവേളയുടെ പ്രതിസന്ധികളെ എതിർക്കേണ്ടി വരും. ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിലപ്പോൾ ശരിയായ നീതിക്ക് എതിരായി പ്രവർത്തിക്കും. പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ആവർത്തിക്കുന്ന അനീതി നീതിയാണ്. ആവർത്തിക്കുന്ന അക്രമം ക്രമമായി നടന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അത് ശരിയാണ്. എന്നാൽ കന്യകമറിയാം സമൂഹത്തിന്റെ നീതിയല്ല നോക്കിയത്, കുടുംബത്തിൽ നിലവിലിരുന്ന സാമൂഹിക സാഹചര്യത്തെ അല്ല നോക്കിയത്, എന്താണ് ദൈവഹിതം അതാണ് കന്യകമറിയാം ചിന്തിച്ചത്. ദൈവം തമ്പുരാൻ ഏതെന്റെ പരദീസയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചാണ് ജീവിച്ചത്. നമുക്ക് മനസ്സിലാകാത്ത രണ്ട് പദങ്ങളുണ്ട്, ആത്മീയരും ലൗകികരും. എല്ലാവരും ഉപയോഗിക്കുന്ന രണ്ട് പദമാണിത്. യഥാർത്ഥത്തിൽ ഈ ആത്മീയരും ലൗകികരും ആരാണെന്ന് മനസ്സിലാക്കണം. മനുഷ്യ വ്യക്തിത്വം എന്ന് പറയുന്നത് ആത്മാവ്, ശരീരം, മനസ്സ്, അതായത് ദേഹം, ദേഹി, ആത്മാവ്, ഈ മൂന്നിന്റെയും സംയോഗമാണ് മനുഷ്യന്റെ വ്യക്തിത്വം. ഗ്രീക്ക് ഫിലോസഫി ഒക്കെ വളരെ വ്യക്തമായ മനുഷ്യന്റെ ഈ മൂന്ന് ഭാഗങ്ങളെ കുറിച്ച്, ദേഹം, ദേഹി, ആത്മാവ്, ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് പോകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഇവിടെ മനസ്സിലാകാത്ത രണ്ട് സംഗതി ദേഹിയെ കുറിച്ചും ആത്മാവിനെ കുറിച്ചുമാണ്. ദേഹം നമുക്കറിയാം, കാരണം ബോഡി, സ്പിരിറ്റ് ആൻഡ് സോൾ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോൾ ആൻഡ് സ്പിരിറ്റ്, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ വിഷമം. പക്ഷെ വേദപുസ്തകം വളരെ ഭംഗിയായി ഈ വ്യത്യാസത്തെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പരിധി വരെ സ്റ്റോയിക്കൻ ഫിലോസഫിയാണ് ഇത് സ്പിരിറ്റ് സോൾ ബോഡി കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരിക്കലും ഈ മൂന്നിനെ മൂന്നായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം ആത്മ ശരീര മനസ്സുകളുടെ സംയോഗമായ പൂർണ്ണ വ്യക്തിത്വത്തെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഏതന്റെ പരദീസയിൽ മനുഷ്യനെ ദൈവം തമ്പുരാൻ ആക്കി വെച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള ദൈവത്തിന്റെ ആത്മാവാണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതേസമയം മനുഷ്യന്റെ വ്യക്തിത്വത്തിലുള്ള മനുഷ്യാത്മാവാണ് അവന്റെ സോൾ. അത് പലപ്പോഴും ബുദ്ധിയെന്നും മനസ്സെന്നും വിൽ പവർ എന്നും ഒക്കെ നമുക്ക് പറയാം. വിൽ പവർ, ഇന്റലിജന്റ് ആൻഡ് അവർ മൈൻഡ്, ദീസ് ആർ റെപ്രസെന്റഡ് ബൈ ദ സോൾ ഇൻ ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി. അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തെ ബോഡി എന്ന പദം കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. ഏതെന്റെ പ്രതീക്ഷയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന്റെ ദേഹിയെയും ശരീരത്തെയും നിയന്ത്രിച്ചത് ദൈവത്തിന്റെ ആത്മാവായിരുന്നു ദൈവമക്കളെ. ആ അവസ്ഥയ്ക്കാണ് സ്പിരിറ്റ്സ് ആൻഡ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സ്പിരിറ്റ്സ് ആൻഡ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തെയും മനുഷ്യന്റെ ബുദ്ധിയെയും ആര് നിയന്ത്രിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നു. ഇവിടെയാണ് പിശാച് കടന്നു വരുന്നത്. പിശാച് ആദാമിനോടും ഹവ്വയോടും പറഞ്ഞു, നിങ്ങൾ നോക്കിക്കെ, കാൺമാൻ ഭംഗിയുള്ളതും പിന്നെ രുചികരവുമായ വൃക്ഷഫലം അത് തിന്നണം. ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനെ നിയന്ത്രിച്ചപ്പോൾ അവൻ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ട് തിന്നരുത് എന്ന്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനെ നിയന്ത്രിച്ചപ്പോൾ അവൻ പറഞ്ഞു പിശാചിനോട് അത് തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിശാച് മനുഷ്യന്റെ ബുദ്ധിയെ ഉണർത്തി, അവന്റെ ബുദ്ധിയെ ഉണർത്തിയ, അവന്റെ ഹ്യൂമൻ പേഴ്സണാലിറ്റിയെ ഉണർത്തിയ പിശാച് അവന്റെ ദേഹിയെ ഉണർത്തി എന്നിട്ട് മനുഷ്യനോട് പറഞ്ഞു, നീ നോക്കിക്കേ, ഫലം കാൺമാൻ ഭംഗിയുള്ളതാണ്, തിന്മാൻ രുചികരമാണ്, നീ തിന്നണം. ഇതായിരുന്നു പ്രിയമുള്ളവരെ ഫസ്റ്റ് ടെംപ്റ്റേഷൻ. ഒന്നാമത്തെ പ്രലോഭനം, ഇതാണ് ഒന്നാമത്തെ പ്രലോഭനം. അതെന്നു ഭഗവാൻ ബുദ്ധിയിൽ ചിന്തിച്ചു. ചിന്തിച്ചപ്പോൾ ശരിയാണ്, ഈ നടുക്കു നിൽക്കുന്ന വൃക്ഷഫലം കാൺമാൻ ഭംഗിയുള്ളതാണ്, തിന്മാൻ രുചികരമാണ്. രണ്ടാമത്തെ പ്രലോഭനം, ഇത് സെക്കൻഡ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്, പിശാച് മനുഷ്യനോട് പറയുന്നു, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. അപ്പോൾ ബുദ്ധിമുട്ടായി ചിന്തിച്ചപ്പോൾ
പറിച്ച് തിന്നുന്നതാണ് നല്ലതെന്ന് ഭഗവാനിക്ക് തോന്നി. എന്നാൽ പറിച്ചില്ല, കാരണം ദൈവാത്മാ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പിശാചി പഴം പറിച്ച് ആർക്ക് കൊടുത്തു? ഭഗവാനിക്ക് കൊടുത്തത്. ഉള്ളത് തിന്നു. ഇവിടെ സംഭവിച്ചത് ദൈവാത്മാവിൽ കേന്ദ്രീകൃത മനുഷ്യൻ സ്വന്തം ബുദ്ധിയിൽ കേന്ദ്രീകൃതനായി നശിക്കുകയാണ്, തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. സ്വന്തം ബുദ്ധിയിൽ കേന്ദ്രീകൃതനായ മനുഷ്യനെ ആരെന്ന് പറയും? ലൗകിക മനുഷ്യനെന്ന് പറയും. തിരുമക്കളെ, ലൗകിക മനുഷ്യൻ അവന്റെ പ്രവർത്തനത്തിന്റെ അവന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തെ നിയന്ത്രിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. ദ ഹ്യൂമൻ സോൾ ഇൻ ഹിസ് പേഴ്സണാലിറ്റി, അവന്റെ വ്യക്തിത്വത്തിലെ മനുഷ്യത്വമായിരുന്നു അവനെ നിയന്ത്രിച്ചിരുന്നത്. അതോ അവന്റെ ബുദ്ധിയാണ്, അവന്റെ മനസ്സാണ്, അവന്റെ വലിപ്പുറാണ്. ദൈവമനുഷ്യന് നൽകിയിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യമാണ്. ഒന്നുകിൽ അവന് ദൈവാത്മാവിനനുസരിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ അവന്റെ ബുദ്ധി അനുസരിച്ച് ജീവിക്കാം. സ്വന്തം ബുദ്ധിയിൽ അനുസരിച്ച് ജീവിക്കുന്നവൻ ലൗകികനും സ്പിരിറ്റ്സിന്റെ മനുഷ്യൻ ആധ്യാത്മിക ആത്മീയ മനുഷ്യനുമാണ്. ഇത് ശരിക്കും മനസ്സിലായതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, ഒന്നാമത്തെ ആദാം പഴം തിന്നു, രണ്ടാമത്തെ ആദാം ജീവിപ്പിക്കുന്ന ദേഹിയായി. ഒന്നാമത്തെ ആദാം മരിപ്പിച്ചു, രണ്ടാമത്തെ ആദാം ജീവിപ്പിക്കുന്ന ദേഹിയായി. ഒന്നാം ആദാം ആത്മീയ മനുഷ്യനിൽ നിന്നും ലൗകികനായി വീണുപോയപ്പോൾ രണ്ടാമതാമായ യേശുക്രിസ്തു ഈ ലൗകികത മാറ്റി വീണ്ടും മനുഷ്യനെ ആത്മീയനാക്കി തീർത്തു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പരിശുദ്ധ കന്യകമറിയാമിനെ കുറിച്ച് പറയുന്നത്, അവൾ രണ്ടാമത്തെ ഹൗവായാണ്. ഒന്നാമത്തെ ആത്മീയമായ കേന്ദ്രീകൃത ജീവിതത്തിൽ നിന്ന് ലൗകികയായി വീഴപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ഹൗവായ കന്യകമറിയാം പറയുന്നു, ഇതാ ഞാൻ കർത്താവിന് ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. എന്റെ ബുദ്ധിയല്ല ഇനി എന്നെ നയിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കണം. ഇങ്ങനെ രണ്ടാം ഹൗവായ കന്യകമറിയാം പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതയായി സ്വയം സമർപ്പിച്ചപ്പോഴാണ് അവളുടെ ഉദരത്തിൽ ദൈവം തമ്പുരാൻ വന്ന് പിറന്നത്. സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സസൈന്യം പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ദൈവ തിരുമുമ്പാകെ തന്നെ താൻ സമർപ്പിക്കുവാൻ തന്റെ ഹിതം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ഹിതം തന്നെ നിവർത്തിക്കുവാൻ കന്യക മറിയാൻ തയ്യാറായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവമാതാവിന് ശ്രേഷ്ഠമായ പദവിക്ക് കന്യക മറിയാം അർഹയായിത്തീരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ മാലാഖയോട് കന്യക മറിയാൻ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കള്, പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പലരെയും നാം ഉപേക്ഷിക്കും. ബുദ്ധിപരമായ തീരുമാനമെടുത്തുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിചാരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ കുഴപ്പം, ഏറ്റവും വലിയ പ്രതിസന്ധി ഇത് തന്നെയാണ്. നമ്മൾ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്താൽ പലപ്പോഴും അത് തകർന്നടിഞ്ഞു പോകും. നാം എടുക്കുന്ന തീരുമാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അനുസൃതമായിരിക്കണം. പ്രതിസന്ധികൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുവാൻ ദൈവ ബുദ്ധിയിൽ ആശ്രയിക്കണം. എന്നിവറിയാം സ്വന്തം ബുദ്ധിയിൽ അല്ല ആശ്രയിച്ചത്, മറിച്ച് ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു. ലൗകികനാകുന്ന മനുഷ്യനെ വീണ്ടും ആത്മീയനാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ ദൈവികമായ ഹിതത്തിന് സ്വയമായി സമർപ്പിക്കുന്ന ആ വലിയ ദാനം തന്നെ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യം. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിലും അടിക്കടി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ അല്പമെങ്കിലും നാം ശ്രമിക്കണം. കുടുംബജീവിതത്തെ കുറിച്ച് പരിശോധിച്ചാൽ അറിയാം, യഥാർത്ഥത്തിൽ കന്യകമറിയാമന്റെ പ്രശ്നം ഒന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഡൈവോഴ്സ് ആയിരിക്കും. ഇന്ന് അതേ ഉണ്ടാകത്തുള്ളൂ ദൈവമക്കളിൽ. യോസഫ് പ്രസക്ത നീതിമാനാണെങ്കിലും കന്യകയെ വെച്ചുകൊണ്ട് യോസഫ് ജീവിക്കത്തില്ല, കാരണം മനുഷ്യബുദ്ധിയിൽ ഒരിക്കലും ഇത് നീതീകരിക്കുവാൻ സാധിക്കത്തില്ല. മനുഷ്യബുദ്ധിയിൽ നീതീകരിക്കുവാൻ സാധിക്കാത്ത ഈ വിഷയം അവന്റെ നീതിക്ക് അനുസൃതമായി ചേരുന്നുണ്ട്. ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ അത് അവിടെ ഉണ്ടാകുമ്പോഴാണ്. കുടുംബ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൃദയം വളരെയധികം പ്രതിസന്ധികൾ മനസ്സിൽ അധികരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബജീവിതത്തിൽ നിന്നുള്ളത്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നാമൊക്കെ ആശ്രയിക്കുന്നത് ലൗകിക ബുദ്ധിയാണ്. ഒന്നുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ അല്പം ബുദ്ധിയുണ്ടെന്ന് തോന്നുന്ന ആളുകളോട് നമ്മുടെ പ്രശ്നം പറയും, അവരുടെ പരിഹാര മാർഗം തരും. ആ പരിഹാര മാർഗം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പണ്ടത്തേതിലും വലുതായി പ്രശ്നം തീരും. അല്ലെങ്കിൽ വളരെ വിപുലമായ പ്രതിസന്ധിയാണെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കും. കോടതി നിയമത്തിന്റെ രണ്ട് വശങ്ങളായി പ്രശ്നം കണ്ടുകൊണ്ട് കോടതി പറയും, നിനക്ക് ഇഷ്ടമെങ്കിൽ താമസിക്കാം, ഇല്ലെങ്കിൽ പിരിയാം. അവിടെയും ഒറ്റ ഉത്തരവേ ഉള്ളൂ, സൗകര്യമുണ്ടെങ്കിൽ കൂടെ താമസിക്കാം അല്ലെങ്കിൽ തിരിഞ്ഞു പോകാം. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട വലിയ സത്യം. അസ്വസ്ഥതയില്ലാത്ത ഒരു കുടുംബ ജീവിതവും ഇല്ല. എന്നാൽ കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ പോകേണ്ടത് മനുഷ്യബുദ്ധിക്ക് വേണ്ടിയല്ല, ലൗകിക നിയമങ്ങൾക്ക് വേണ്ടിയല്ല. അത് ചാരാടുന്ന വ്യക്തികളെ ഒന്നാക്കി തീർത്തത് അത് ദൈവം തമ്പരാകുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന കൽപ്പന, ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്ത തീരുമാനം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു എന്ന് സാധിക്കുമെങ്കിൽ യഥാർത്ഥത്തിലുള്ള പരിഹാരം, ദൈവം എന്നെ നടത്തി എന്റെ പരിഹാരം എനിക്കുണ്ടാകുമെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുവാൻ നമുക്ക് സാധ്യമായിത്തീരണം. ഞാൻ ഓർമ്മിപ്പിച്ചത് ഞാൻ വാക്കുകളിൽ ഉപസംഹരിക്കുകയാണ്. എനിക്ക് തന്ന സമയമൊക്കെയും അതിക്രമിച്ചു. ബഹുമാനപ്പെട്ട രാജേശനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർമ്മിപ്പിച്ചത് താഴ്മയും വിനയവും ജീവിതത്തിൽ വേണ്ട എന്നല്ല. എന്നെയോ മറിയാമിനെ പോലെ വിനയമുള്ള താഴ്മയുള്ള ഒരു സ്ത്രീരത്നം ചരിത്രത്തിൽ ഇന്നുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ എന്നെയോ മറിയാം കർത്താവിന്റെ ദൈവത്തിന്റെ മാതാക്കേടുന്നു സ്വീകരിക്കുന്നത് അതീവ ധൈര്യത്തോടെയാണ്, അതീവ ശ്രേഷ്ഠതയോടെയാണ്, അതീവ ബുദ്ധിമതിയായിട്ടാണ്. കാരണം കന്യകമറിയാമിന്റെ വർജിനിറ്റിയേക്കാൾ ഇവിടെ മെറ്റേണിറ്റിക്കാണ് സ്ഥാനം. എന്നും പരിശുദ്ധ അമ്മേ, ഞാനും നിങ്ങളും നമിക്കുന്നെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഞാനും നിങ്ങളും യാഗമർപ്പിക്കുവാൻ ബലിയർപ്പിക്കുവാൻ മുന്നോട്ട് കടന്നു വരുന്നെങ്കിൽ കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മാതാവ്, പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മാതാവ്. ഈ അമ്മയാണ് പറഞ്ഞത്, കണ്ടാലും ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് പവിക്കട്ടെ. മക്കളെ, ഞാനും നിങ്ങളും പൗരസ്ത്യ പാരമ്പര്യത്തിൽ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ അമ്മ അവൾ നിത്യകന്യയാണ്, അതേപോലെ അവൾ ദൈവത്തിന്റെ അമ്മയാണ്. ദൈവത്തിന്റെ അമ്മ പ്രതിസന്ധികളുടെ നടുവിലാണ് ഈ ദൈവത്തെ സ്വീകരിച്ചത്. പ്രതിസന്ധികൾ ലോകത്ത് നമുക്കിന്ന് ഉണ്ട്, നമ്മുടെ ചുറ്റും പ്രതിസന്ധികളുണ്ട്. ലോകത്തിന്റെ അസമാധാനത്തിന്റെ അശുദ്ധിയുടെ അസ്വസ്ഥതയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ആരോഗ്യത്തിന്റെ വിവിധ പ്രതിസന്ധികൾ നമ്മെ അടിക്കടി വേദനിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരം ലോകത്തിന്റെ മുന്നിലേക്ക് നോക്കി ആ ഒരു പരിഹാരത്തിന് വേണ്ടി യാചിക്കരുത്. പ്രതിസന്ധികൾ വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ദുരിതം വരുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി പരിശുദ്ധ അമ്മയെ പോലെ ഞാൻ കർത്താവിന്റെ ദാസിയാണ്, എന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു തീരുമാനമെടുക്കണം. ദൈവമക്കളെ, അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും ആ ഭദ്രാസനത്തിൽപ്പെട്ട എല്ലാ വൈദികരോടും തിരുമനത്തിനോടും എല്ലാവരോടും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹീതരായ വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസ സമൂഹമേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇന്നത്തെ പ്രഭാതം പ്രത്യേകമായി നമുക്ക് വേണ്ടി കാണുകയും ഒരുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ശുദ്ധിമതിയായ ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു നോമ്പുകാലത്തിന്റെ പ്രഥമ ദിവസം ഈ സന്ദേശം കേൾപ്പാനിടയായതിൽ, പ്രത്യേകിച്ച് അമ്മയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചില വേദപുസ്തക വസ്തുതകളെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ ആരംഭിച്ചതും, അതിനെ തുടർന്ന് ആധ്യാത്മിക അല്ലെങ്കിൽ ആത്മീയ മനുഷ്യനും ഭൗതിക മനുഷ്യനും തമ്മിൽ ഉള്ള വിവേചനം അല്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിയുവാൻ ചില പ്രത്യേകമായ ആഹ്വാനങ്ങളും ഈ പ്രസംഗ മധ്യയാച്ച നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് തന്റെ ശബ്ദം കൊടുങ്കാറ്റ് പോലെയാ, ഹൃദയത്തിലേക്ക് ഇങ്ങനെ ശക്തമായിട്ട് ആഴ്ന്നിറങ്ങുന്ന രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുവാനും നമ്മളെ കൃത്യമായി യഥാസ്ഥാനപ്പെടുത്തുവാനും കുറവുകളെ ബോധ്യപ്പെടുവാനും അതിനെ ശുദ്ധീകരിപ്പാനും ഒക്കെ ഉള്ളത് വലിയ മുഖാന്തരം ഈ വാക്കിന്റെ ശബ്ദത്തിലുണ്ട്. ശബ്ദവ്യതിയാനം പലപ്പോഴും വലിയ മാറ്റങ്ങൾ, ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ശാന്തമായ ശബ്ദം വേണം, ചില സന്ദർഭങ്ങളിൽ ശക്തമായ ഭാഷ ഉപയോഗിക്കുന്ന ശക്തമായ ശബ്ദം ഉണ്ടാകണം. ഈ രണ്ടും വച്ച് നന്നായിട്ട് ക്രമീകരിച്ചു. സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു ആശയം ആദിമ സഭയിൽ, പ്രത്യേകിച്ച് സഭ എന്നല്ല, വിശുദ്ധ വേദപുസ്തകം തുടങ്ങിയ സമയം മുതൽ ഉണ്ട് എന്നുള്ള വസ്തുത പറഞ്ഞുകൊണ്ടും അച്ഛൻ ഈ പ്രസംഗ സന്ദേശത്തിൽ കൃത്യമായ ചില അളവുകോലുകളെ നിരത്തി. ഇന്ന് മനുഷ്യർക്കെല്ലാം ഇഷ്ടം ബുദ്ധിപരമായ അറിവുള്ളവരെയും ബുദ്ധി കൊണ്ട് ബുദ്ധിയെ അളക്കുന്നവരെയുമാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഈ ലോകത്ത് ദൈവസന്നിധിയിൽ നിരന്തരമായി ജീവിതത്തെ ക്രമപ്പെടുത്തണമെങ്കിൽ ഹൃദയം കൊണ്ട് ഹൃദയത്തെ അറിയുന്ന വ്യക്തിത്വം ഉള്ളവർക്കാണ് ഇത് കൂടുതൽ സാധ്യമാകുക എന്നാണ് പിതാക്കന്മാരും വിശുദ്ധ വേദപുസ്തകവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് മകുട ഉദാഹരണമായിട്ട് എടുത്തു കാണിച്ചതും ശുദ്ധിമതിയായ മാതാവിനെ തന്നെയാണ്. ഈ അമ്മയുടെ പെരുന്നാളിനെ കുറിച്ചും ഞാനൊരു വാക്ക് കൂട്ടിച്ചേർക്കുവാൻ മാത്രം എടുക്കുകയാണ്. കാരണം അച്ഛൻ പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു, ആധ്യാത്മിക മനുഷ്യനും ഭൗതിക മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസവും അതിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വഴി ഏതെന്നും അച്ഛൻ കൃത്യമായി പറഞ്ഞു. ശുദ്ധിമതിയായ മാതാവിന്റെ പെരുന്നാളിലേക്ക് വീണ്ടും പ്രവേശിച്ചതുകൊണ്ട് ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്നു മാത്രം. മാതാവിന്റെ പെരുന്നാള് നമുക്ക് അച്ഛൻ സൂചിപ്പിച്ചു, വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കപ്പെട്ടിട്ടില്ല. കാരണം വിശുദ്ധ വേദപുസ്തകം രചിച്ചത് മാതാവിനെ കുറിച്ച് മാത്രം ചിത്രീകരിക്കുവാനോ ആ ചരിത്ര സംഗതികൾ പ്രസ്താവിക്കുവാനോ മാത്രമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നാല് രീതിയിൽ മാതാവിന്റെ പെരുന്നാളുകൾ ഇന്ന് ഉണ്ടെന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്ന പിതാക്കന്മാർ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ഈ മാതാവ് മേരിയോളജി, മേരിയോളജി എന്നൊരു കൺസെപ്റ്റ് നമുക്കില്ല എങ്കിലും അവര് പഠിപ്പിച്ചതനുസരിച്ച്, അവര് പഠിച്ചതും പ്രചരിപ്പിച്ചതും അനുസരിച്ച് ഞാൻ അതിനെ ഒന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് മാത്രം. നാല് തരം. ഒന്ന്, ദ ഫീസ്റ്റ് ബേസ്ഡ് ഓൺ ഇവന്റ്സ് റിലേറ്റഡ് ഇൻ സ്ക്രിപ്ചർ. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അമ്മയുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചില പെരുന്നാളുകൾ, ഫോർ എക്സാമ്പിൾ അനൗൺസിയേഷൻ ഇസ് ആൻ എക്സാമ്പിൾ. രണ്ട്, ഫീസ് ദാറ്റ് ആർ ഒബ്ജക്ട് ഓഫ് ഡോഗ്മാറ്റിക് സ്റ്റേറ്റ്മെന്റ്, ആശയങ്ങളുടെ അല്ലെങ്കിൽ പ്രത്യേകമായ വിശ്വാസ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാതാവിനെ പ്രത്യേകമായി ഓർക്കുന്ന ചില ദിവസം. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു ദിവസം ഇല്ല, കാത്തലിക് ചർച്ചിൽ അതുണ്ട്. ഇമാക്യുലേറ്റ് കൺസെപ്ഷൻ, അമലോത്ഭവ ജനനം അന്ന്, അതുകൊണ്ട് അവർ ആ ജനന പെരുന്നാളിന് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അതിനെ കാണും. മൂന്നാമത്, ഫീസ് ദാറ്റ് അറോസ് താങ്ക്സ് ടു പോപ്പുലർ ഡിവോഷൻസ് ആൻഡ് ഓർ സം സ്പെഷ്യൽ ഇവന്റ്സ്. പ്രത്യേക ദേവാലയങ്ങളിൽ അമ്മയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വിശ്വാസികൾക്ക് സിദ്ധികൾ ലഭിക്കുകയും ആ വിശ്വാസം അനുസരിച്ച് ഭക്തജനം ജാതിപദ ഭേദമന്യെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പതിവ്. അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പ്രത്യേകിച്ച് തെളിവുകളില്ല, പക്ഷെ വിശ്വാസികളുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ആശയങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, അവർ ലേഡി ഓഫ് ദ റോസറി മണ്ണർകാട് പള്ളിയും അല്ലെങ്കിൽ കേരളത്തിലെ തമിഴ്നാട് ഭാഗത്തിലൊക്കെ ഒരുപാട് ദേവാലയങ്ങൾ ഇപ്പൊ അങ്ങനെയുണ്ട്. അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചത് മൂലം സിദ്ധികൾ ലഭിച്ചത്. നാലാമത്തത്, ഫീസ് വിത്ത് ജോഗ്രഫിക്കൽ കണക്ഷൻ ബേസ്ഡ് ഓൺ അപ്പാരിഷൻസ് ഓർ അതർ സ്പെഷ്യൽ ഇവന്റ്സ്. അമ്മ വെളിപ്പെട്ടു, മാതാവ് വെളിപ്പെട്ടതിന്റെ പേരിൽ അവിടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയ സ്ഥലം. നമുക്കൊക്കെ അറിയാം, ഇന്ത്യയിലെ നമ്മുടെ കുറച്ച് കേരളത്തിന്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വേളാങ്കണ്ണി, അവിടെ പോയ ഒരു ധാരാളം പേര് ഇതിനകത്ത് കാണും. അവിടെ ഒരു ഒരു പാൽ കൊണ്ട് നടക്കുന്ന ഒരു കൊച്ചു മകന്, ഒരു ബാലന് പ്രത്യക്ഷപ്പെട്ടതിന്റെ വെളിച്ചത്തില്ല. യൂറോപ്പിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്, സൗത്ത് അമേരിക്കയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ആശയം. ഈ ആശയങ്ങളെ നിർത്തിയാണ്, ഇതിൽ ഏത് നമ്മൾ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടിയല്ല, ഈ അറിവ് ഒന്ന് പറയാൻ ശ്രമിച്ചതെന്ന് മാത്രം. അതിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് മാതാവിന്റെ വിശുദ്ധ വേദപുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഓർത്തഡോക്സ് സഭ അമ്മയുടെ പെരുന്നാളുകളെ കൊണ്ടാടുവാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് മറ്റു പെരുന്നാളുകളിലും അവർ പങ്കെടുക്കാറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പ്രസംഗത്തിലൂടെ നമ്മളെ അച്ഛൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അമ്മയുടെ ജീവിതത്തിൽ ദൈവമാതാവായി തീരുവാൻ തക്കവണ്ണം ഹൃദയപൂർവ്വം ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ചവൾ ആകിയാൽ ആ ഒരു മാർഗം നമുക്കും പിൻപറ്റുന്നത് ഉചിതമാണെന്നുള്ള ആശയമാണ് അച്ഛൻ പഠിപ്പിച്ചത്. കേട്ടവർക്കെല്ലാം ഈ നോമ്പുകാലം, നോമ്പെടുക്കുന്ന ധാരാളം പേരുണ്ട്, ആ നോമ്പെടുക്കുന്നവർക്കും അതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങൾക്കുമൊക്കെ ആ നന്മ ലഭിക്കാൻ ഇത് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേരുള്ള പ്രത്യേകമായ നന്ദി ജിജേച്ചനെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛാ. അത് തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് ഷാജി, ജോഹാൻ, അതുപോലെ തന്നെ സന്ധ്യ, മറിയാമ, അനന്യ, സാറാമ, ഷാജു, വർഗീസ് ചക്കേക്കര, ജോബി, ഒരു ടോബിയെ പ്രത്യേകം ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മൾ അലക്സ് അപ്പച്ചനെ ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മൾ സാധാരണ നമ്മൾ ഓർക്കാറുള്ളത് ജിമ്മി, അതുപോലെ തന്നെ അലിസ് ജോസഫ്, ജോയല്, റേച്ചൽ സ്കറിയെ ദൈവം ഭാഗം ഓർക്കാം. ഒരു ഡിംപിൾ മാത്യുവിനെ ഓർക്കാം. ഏലിയാമ ചെറിയാൻ, അതുപോലെ നമ്മളൊക്കെ വൈദികർ ന്യൂയോർക്കിൽ ഒക്കെ ആയിട്ട് പല സ്ഥലങ്ങളായിട്ട് സുഖമില്ലാതിരിക്കുന്നു. ആ വൈദികരെ ദൈവം ഭാഗം ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ ആശ്വാസത്തിനും സൗഖ്യത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവനായ സ്വർഗീയ ദൈവമേ, അത് അനുഗ്രഹീതമായി പ്രഭാതം ശാന്തമായി സന്നിധിയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മുമ്പാകെ ഹൃദയങ്ങളെ പകരുവാൻ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവമാതാ പരിശുദ്ധ കന്യമറിയാമിന്റെ മധ്യസ്ഥലഭയം പ്രാപിച്ചുകൊണ്ട് എട്ട് ദിവസം നോമ്പ് ആചരിക്കുമ്പോൾ ഞങ്ങൾ കേട്ടതായ അമ്മയുടെ തികഞ്ഞ ദൈവാശ്രയ ബോധവും സമർപ്പണമായ ജീവിതവും ഈ നോമ്പ് അനുഷ്ഠാനങ്ങളിൽ കൂടി അല്പമൊക്കെ സാംശീകരിക്കുവാനും അതിൽ കൂടി ദൈവചൈതന്യമുള്ളവരായി ദൈവനിറമുള്ളവരായി രൂപാന്തരപ്പെടുവാനും ഞങ്ങളെ സഹായിക്കണമേ. രോഗികളെ ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചവരെല്ലാം തമ്പുരാനോട് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പലതരത്തിലുള്ള അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവമേ അങ്ങയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അങ്ങയിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ നിന്റെ മക്കൾ സൗഖ്യത്തിനായി ഹൃദയം തുറന്നടുത്ത് വരുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് അവർക്ക് മുമ്പാകെ സൗഖ്യത്തിന്റെ സ്വർഗം അവരും തുറക്കണമേ. വിളി കേൾക്കുന്നൊരു പിതാവ് ജീവിതത്തിലുണ്ടെന്നുള്ള ബോധ്യം വിശ്വസ്തയോടും പ്രതീക്ഷയോടും കൂടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാധ്യതയായി പരിലസിക്കണമേ. പ്രത്യേകിച്ച് രോഗങ്ങളെ പറ്റിയുള്ള ഭയവും രോഗമുണ്ടാക്കുന്ന നൊമ്പരങ്ങളും ദൈവമേ അതിശക്തമായി കടന്നു വരുമ്പോൾ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും അവിടുത്തെ കരുണ സമ്പന്നമായ കരങ്ങൾ ശരീരത്ത് സ്പർശിക്കുകയും ചെയ്യണമേ. അനേക രോഗികളുടെ പേരുകൾ ഞങ്ങൾ ഓർത്തു. ഒത്തിരി ആളുകളുടെ ഞങ്ങളുടെ മനസ്സിൽ പേരുകളിൽ മറ്റുമായി തങ്ങി നിൽക്കുന്നു. ദൈവമേ അവരെയൊക്കെ താഴ്മയായിട്ട് അവരുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. രോഗത്തിന്റെ തീവ്രത അറിയാതെ വണ്ണം ദൈവസ്നേഹത്തിന്റെ സ്പർശനം അവർക്ക് ആത്മീക നിറവ് പകരുവാൻ അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവരും ഏർപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർക്കുന്നു. യുവാക്കന്മാർ, യുവതികളും, ചെറുപ്പക്കാരെയൊക്കെ ദൈവമേ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വളരെ കരുണയോടെ ഓർക്കുന്നു. ദൈവമേ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കള്, വിവാഹപ്രായം എത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന അനേകരുണ്ട്. പല മാതാപിതാക്കളും മക്കളുടെ വിവാഹം അതാത് പ്രായത്തിൽ നടക്കാതെ പോകുന്നതിൽ ദുഃഖിതരാണ്. അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം അനുയോജ്യരായ പങ്കാളികളെ ലഭിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്ക് മുമ്പേ കനിവിന്റെ സ്വർഗം തുറക്കണമേ. സന്തോഷിപ്പാൻ തക്കവണ്ണം അതിന്റെ ചൈതന്യമുള്ള നിറവുള്ള ദൈവാശ്രയമുള്ള സന്താനങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ബുദ്ധിയും കഴിവ് ഓർത്തു കൊടുക്കണമേ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഭാവാതിരുമേനി സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന പരിശുദ്ധ പിതാവിനെ നന്മയുള്ളവരുടെ ഗണത്തിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണമുള്ള സഭയുടെ പ്രവർത്തന മേഖലയിൽ തമ്പരാനവിടുന്ന് കൂടെ ഉണ്ടാകണമേ. ആരൊക്കെ ആഗ്രഹിച്ചാലും ദൈവമേ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ഉചിതരായ ആളുകളെ ഈ ചുമതല ഏൽപ്പിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ഭദ്രാസനത്തെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും പ്രയാസപ്പെടുന്നവരെ ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. അച്ഛന്റെ കുടുംബത്തെയും ഇടവകയെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ വാഴ്ത്തണമേ. അല്പമായ അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന എല്ലാവരെയും തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗികളായി പേര് പറഞ്ഞവരെയൊക്കെ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വാങ്ങിപ്പോയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ ആത്മാവിന് എത്തി ശാന്തി നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും അന്ന് വന്ന ആളുകൾ സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരോടുകൂടിയും നമുക്ക് വചനം പ്രസംഗിച്ച പ്രിയപ്പെട്ട അച്ഛനോട് കൂടിയും ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്നതോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇവിടെ ഒരു സഭയോടും കൂടുകയും നമ്മൾ വാങ്ങിപ്പോയവരും കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാണാകണമേ.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒന്ന് ജിജിയച്ചൻ വളരെ ഊഷ്മളമായ ഒരു എട്ട് നോമ്പിന്റെ തുടക്കത്തിൽ ഒരു ചിന്ത പകർന്ന് നമ്മൾ അനുഗ്രഹിച്ചു. അച്ഛനെയും അച്ഛന്റെ കുടുംബത്തെയും ഇടവകയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നേതൃത്വം നൽകുന്ന വന്ദ്യ മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇതുകൂടുതൽ ഭാഗമാകുന്ന എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട ആന്റി, അതുപോലെ തന്നെ നിന്റെ അസ്തുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.